Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാടിൻ്റെ 25 മുതലുള്ള അധ്യായങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ പൗരോഹിത്യ പാരമ്പര്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ചരിത്രപരമായി ഇനിയും ക്ലിപ്തത ലഭിക്കാതെ പുറപ്പാട് ഗ്രന്ഥം വിവിധ കാലഘട്ടങ്ങളിലും പാരമ്പര്യങ്ങളിലുമായി ഹെബ്രായ സമൂഹത്തിൽ വളർന്നു വന്നതാണെന്ന വസ്തുത നിരൂപകന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എലോയിസ്റ്റിക്, യാവേയിസ്റ്റിക്, പ്രീസ്റ്റ്ലി എന്നീ മൂന്ന് പാരമ്പര്യങ്ങളാണ് അവ. ദൈവത്തെ ഇലോയ് അല്ലെങ്കിൽ എലോയ് എന്ന് വിളിക്കുന്ന പാരമ്പര്യമാണ് എലോയിസ്റ്റിക്. യാവേയിസ്റ്റിക് പാരമ്പര്യത്തിൽ ദൈവത്തെ യാവേ അല്ലെങ്കിൽ യഹോവ എന്നും അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഇസ്രായേലിലെ പുരോഹിതവർഗത്തെ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന കർമാദികളുടെയും ചുറ്റുവട്ടങ്ങളുടെയും കാലഘട്ടത്തെയാണ് പ്രീസ്റ്റ്ലി അല്ലെങ്കിൽ പൗരോഹിത്യ പാരമ്പര്യമെന്ന് അറിയപ്പെടുന്നത്. പുറപ്പാടിൻ്റെ 25-26 അധ്യായങ്ങൾ വിശദമായി വിവരിക്കുന്ന സാക്ഷിപേടകം, അപ്പത്തിൻ്റെ തിരുസാന്നിധ്യവേദി, ബലിപീഠം എന്നിവ പൗരോഹിത്യ പാരമ്പര്യത്തിൽ വളർന്നു വന്നതും രചിക്കപ്പെട്ടിട്ടുള്ളതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ത്രിവിധ പാരമ്പര്യങ്ങളിലൂടെ കൈമാറപ്പെട്ട പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ പഠനം നമുക്ക് ഈ പ്രക്ഷേപണത്തിൽ വീണ്ടും ശ്രവിക്കാം.
ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ വിശ്വവിജ്ഞാനമേ പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ തവ ഗീതി പാടാം. ഞങ്ങൾ തവ ഗീതി പാടാം.
പൗരോഹിത്യ പാരമ്പര്യത്തിൽ രൂപപ്പെട്ട പല രചനകളും വ്യാഖ്യാനങ്ങളും പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നെയ്ത് ചേർത്തിരിക്കുന്നതായി കാണപ്പെടുന്നു. അവ മുഖ്യമായും ഇസ്രായേലിൻ്റെ മതാനുഷ്ഠാനങ്ങളെ ആസ്പദമാക്കിയാണെന്നും വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് നാം കടക്കുകയാണ്. കരുവേല മരം കൊണ്ടൊരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ടതിൻ്റെ അകവും പുറവും പൂശിയിരിക്കണം, പൊതിഞ്ഞിരിക്കണം. അതിനുമീതെ ചുറ്റും സ്വർണം കൊണ്ടൊരു അരികുപാളിയും ഉറപ്പിക്കണം. 4 സ്വർണവളയങ്ങളുണ്ടാക്കി പേടകത്തിൻ്റെ ചുവട്ടിൽ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും മറ്റു 2 മറുവശത്തുമായിരിക്കട്ടെ. കരുവേല മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൂശിയിരിക്കണം. ഇനി ആ പേടകം വഹിച്ചുകൊണ്ടുപോകാൻ പാർശ്വവളയങ്ങളിലൂടെ മരത്തിൻ്റെ തണ്ടുകൾ സ്ഥാപിക്കണം. തണ്ടുകളെപ്പോഴും പേടകത്തിൻ്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. അവയിൽ നിന്നൊരിക്കലും അവ എടുത്തു മാറ്റരുത്. ഞാൻ തരാൻ പോകുന്ന ഉടമ്പടി പത്രിക നിങ്ങൾ ഈ പേടകത്തിൽ നിക്ഷേപിക്കണം. പിന്നെ ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ടൊരു കൃപാസനം നിർമ്മിക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കട്ടെ. കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ടുണ്ടാക്കിയ 2 മാലാഖമാരെ കെറൂബുകളെയും നിർമ്മിക്കണം. അവയുടെ രണ്ടറ്റവും ഒന്നായി ചേർന്നിരിക്കത്തക്ക വണ്ണം വേണം അവ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം ഈ കെറൂബുകൾ, ഈ മാലാഖമാർ അവരുടെ ചിറകുകൾ മുകളിലേക്ക് വിരിയിച്ചു പിടിക്കട്ടെ. കെറൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് നൽകുന്ന ഉടമ്പടി പത്രിക എന്നാൽ പേടകത്തിന്റെ മുകളിലും വച്ചിരിക്കണം. അവിടെ വെച്ചായിരിക്കും ഞാൻ നിന്നെ മുഖാമുഖം ദർശിക്കുക. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെറൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ ഇസ്രായേലിന് വേണ്ടിയുള്ള എന്റെ കൽപ്പനകളെല്ലാം ഞാൻ അവിടെ വെച്ച് നിന്നെ അറിയിക്കും, നിന്നെ ഞാൻ ഏൽപ്പിക്കും.
യാവേയിൻ ദിവ്യാംഗണം, അതിൽ കരുവേലതൻ ദിവ്യമാം ബലിപീഠം, പീഠത്തിലേഴു തിരിയിട്ട ദീപങ്ങൾ, സ്വർണദീപങ്ങൾ, വർണ്ണനാളങ്ങൾ, സ്വർണദീപങ്ങൾ, വർണ്ണനാളങ്ങൾ.
വീണ്ടും പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ തുടരുകയാണ്. കരുവേല മരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുള്ളൊരു മേശയുണ്ടാക്കുക. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളികൾ പിടിപ്പിക്കുകയും വേണം. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ളൊരു ചട്ടമുണ്ടായിരിക്കണം. ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുക. സ്വർണം കൊണ്ട് 4 വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള കാലുകളിൽ ഘടിപ്പിക്കുക. വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ട് പോകാനായി കരുവേല മരം കൊണ്ടുണ്ടാക്കിയതും സ്വർണം കൊണ്ട് പൊതിഞ്ഞതുമായ തണ്ടുകൾ ഉപയോഗിക്കുക. താലങ്ങളും തളികകളും കലശങ്ങളും സ്വർണം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാവണം. തിരുസാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എന്റെ മുൻപാകെ ആ മേശപ്പുറത്ത് വച്ചിരിക്കണം. ഇനി സ്വർണം കൊണ്ട് വിളക്ക് കാലുകളും ഉണ്ടാക്കണം. അതിൻ്റെ ചുവടും തണ്ടും ചഷകങ്ങളും മുകുളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണത്തകിടിൽ തീർത്തതായിരിക്കണം. ഒരു വശത്തുനിന്നും 3, മറുവശത്തുനിന്നും 3 എന്ന കണക്കിൽ വിളക്ക് കാലിൻ്റെ ഇരുവശത്തുമായി 6 ശാഖകൾ ഉണ്ടായിരിക്കട്ടെ. ഓരോ ശാഖയിലും ബദാംപൂവിൻ്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയ 3 ചഷകങ്ങളും ഉണ്ടായിരിക്കണം. വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളമെന്ന കണക്കിന് 3 മുകുളങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അടിച്ചു പരത്തിയ തനി സ്വർണത്തിൻ്റെ ഓരോ തകിടിലായിരിക്കണം 3 മുകുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത്. തണ്ടിന്മേലും അതിൻ്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടായിരിക്കണം. അവ വിളക്ക് കാലിന് മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കുക. ഇനി തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടുകങ്ങളും സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരിക്കട്ടെ. വിളക്കുകാലുകളും ഉപകരണങ്ങളുമെല്ലാം സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ. സീനായ് മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച ആ മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മോശയ്ക്ക് കർത്താവ് നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലെയാണ് പൗരോഹിത്യ പാരമ്പര്യത്തിൻ്റെ ഈ ഭാഗത്ത് ഇവയെല്ലാം എഴുതി ചേർത്തിരിക്കുന്നത്. ഇനി നാം പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ 26-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പുറപ്പാടിലെ പൗരോഹിത്യ പാരമ്പര്യത്തിൽ രൂപപ്പെട്ട ഈ ഭാഗം സാക്ഷ്യകൂടാരത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 10 വലിയ വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കട്ടെ ഈ വിരികൾ നിർമ്മിക്കേണ്ടത്. കെറൂബുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം അവ. ഒരു വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരിക്കട്ടെ. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം. 5 വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം. അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ നീല നൂൽ കൊണ്ടുള്ള വളയങ്ങൾ തുന്നിച്ചേർക്കണം. അപ്രകാരം തന്നെ 2 ഗണം വിരികളിലും അവസാനത്തെ വക്കിലായിട്ട് ഈ വളയങ്ങൾ തുന്നിച്ചേർക്കണം. ആദ്യത്തെ വിരിയിൽ 50 വളയങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അതുപോലെ 2 ഗണത്തിലും വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി സ്വർണം കൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇരുഗണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമായി മാറും. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് 11 വിരികൾ ഉണ്ടാക്കണം. ഓരോ വിരിക്കും 30 മുഴം നീളവും 40 മുഴം വീതിയും ഉണ്ടായിരിക്കട്ടെ. 11 വിരികളും ഒരേ അളവിലായിരിക്കണം. 5 വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും 6 വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കണം. 6-ാമത്തെ വിരി കൂടാരത്തിന്റെ മുകൾ ഭാഗത്ത് മടക്കിയിടാവുന്നതാണ്. 1-ാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ 50 വളയങ്ങളും 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ 50 വളയങ്ങളും തുന്നിച്ചേർക്കുക. ഓടുകൊണ്ടുള്ള 50 കൊളുത്തുകളും ഉണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിച്ച് ഉയർത്തി നിർത്തുക.
സമാഗമകൂടാരം കർത്തനിൽ സാന്ത്വന സാന്നിധ്യം സാക്ഷ്യപേടകം യാവേയിൽ അതിവിശുദ്ധ മന്ദിരം സാക്ഷ്യമേകും നവജനം ഇസ്രായേൽ ജനം അവിടെ സംഗമിക്കും സ്തുതിക്കും ഗമിക്കും പുറപ്പാടിതിൽ.
ഈജിപ്തിൽ നിന്നുമുള്ള ഇസ്രായേൽ ജനത്തിന്റെ മോചനം വിവരിക്കുന്ന ഐതിഹാസിക രചനയാണ് പുറപ്പാട്. ഈ സംഭവം തന്നെ രക്ഷാകര ചരിത്രത്തിലെ മറ്റു മോചന കഥകൾക്ക് മാതൃകയായി നിൽക്കുന്നു. പുറപ്പാടിന്റെ ക്ലിപ്തമായ കാലഘട്ടം സൂചിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും പഠനങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് സത്യം. പുറപ്പാടിന്റെ കാലഘട്ടം തെളിയിക്കുന്ന രേഖകൾ ഈജിപ്ഷ്യൻ ഗ്രന്ഥശേഖരങ്ങളിലും അപ്രാപ്യമാണ്. ആകയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇലോയിസ്റ്റ്, യാവേയിസ്റ്റ്, പ്രീസ്റ്റ്ലി എന്നീ 3 പാരമ്പര്യങ്ങളെ ആസ്പദമാക്കിയുള്ള പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം ഇനിയും അടുത്ത പ്രക്ഷേപണത്തിൽ.
ജനമതിൻ പുറപ്പാട് നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട് മാനവകുലമതിൻ പുറപ്പാട് പുറപ്പാട് ഇത് പുറപ്പാട്
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.